ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നൊമ്പരവും ചോരയും നിറഞ്ഞ ഈ ലോകത്ത് തളർന്ന് മടുത്തിരിക്കുമ്പോൾ ഒരു തുടിച്ചത്തം കേട്ടാ മതി, കൂരിരുട്ടിന്ന് നിലാവെത്തിയ പോലെ നമ്മൾ സന്തോഷിക്കും. കെ ജെ ബേബി എഴുതിയ മാവേലി മന്ത്രം എന്ന നോവലിലെ കഥാപാത്രമായ ജവരപ്പെരുമൻ പറഞ്ഞ വാക്കുകളാണിത്. ഈ തുടിശബ്ദം അവരിലുണ്ടാക്കുന്ന ആവേശവും സന്തോഷവും ചൂഷണം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, അതാണ് കമ്പളം. അടിയാളന്മാരായ ഈ വിഭാഗങ്ങളുടെ ആചാരവിശേഷങ്ങളെ സമർത്ഥമായി ചൂഷണം ചെയ്തിരുന്ന കാലം. നോവലിൽ ഒരിടത്ത് പറയുന്നുണ്ട്, പത്താള് പത്ത് ദിവസം കൊണ്ട് ചെയ്യുന്ന പണി പത്താളെക്കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്യിക്കുക. അതെങ്ങനെയെന്നാണ് ആദ്യ വരിയിൽ പറഞ്ഞത്. പണിയെടുത്ത് തളർന്നിരിക്കുമ്പോഴും വേദന കൊണ്ട് പുളഞ്ഞിരിക്കുമ്പോഴും ആദിവാസികളെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ തമ്പുരാന്മാർക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ തുടിയും കുഴലും വയലിലേക്കെടുപ്പിച്ച് അവയുടെ മുഴക്കത്തിൽ ഉള്ളിളകി വരുന്ന ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തി കൃഷിപ്പണികൾ പെട്ടെന്ന് തീർക്കാൻ തമ്പുരാക്കൾ കണ്ടെത്തിയ ഉപായം. തൊഴിലിൽ മാത്രമായിരുന്നില്ല, സമസ്ത മേഖലകളിലും ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട മറ്റൊരു ജനവിഭാഗവും ഉണ്ടാവില്ല. പാർപ്പിടമെന്ന അടിസ്ഥാന ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവന്റെ മുമ്പിലെത്തുന്ന തമ്പുരാൻ നിറഞ്ഞ കാട് ചൂണ്ടി അവിടെ കുടിലുകെട്ടി പാർക്കാൻ കൽപ്പിക്കും. തമ്പുരാൻ കൽപ്പിച്ച ഇടത്ത് കുടിലുകെട്ടി താമസിച്ച് അടിമക്കുട്ടികൾ ഓടിക്കളിച്ച് കാട് തെളിയുമ്പോൾ അവിടം ഒഴിഞ്ഞ് കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് താമസം മാറ്റാൻ പറയും. അപ്പോഴേക്കും അടിമക്കുട്ടികൾ ഓടിക്കളിച്ച് തെളിഞ്ഞ പ്രദേശം തമ്പുരാൻ കൃഷിക്ക് യോഗ്യമാക്കി മാറ്റിയിരിക്കും. ഇങ്ങനെ ആദിവാസികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് സ്വന്തം വയലുകളുടെ വിസ്താരം കൂട്ടിയ തമ്പുരാക്കന്മാർ, ആ തമ്പുരാക്കന്മാർ ഇന്നുമുണ്ട്. ചൂഷണ രീതികൾക്ക് നേരിയ മാറ്റമുണ്ടായിട്ടുണ്ടാവുമായിരിക്കും. കാടിനോട് പൊരുതി കിട്ടുന്നതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് ആദിവാസികൾ. പക്ഷെ തമ്പുരാന്മാർ ഇവരെ അടിമകളാക്കിയപ്പോൾ തമ്പുരാന്റെ പത്തായത്തിൽ നെല്ല് നിറയ്ക്കുന്ന ജോലി മാത്രമായി ഇവരുടേത്. മാവേലി മന്ത്രത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ പത്തായത്തിൽ നെല്ല് നിറഞ്ഞാലും ഒരു നെൽമണി പോലും ആഹാരമാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അവന് ഭക്ഷണം കാട്ടിലെ ചപ്പും ചവറുമായിരുന്നു. ഇങ്ങനെ ചൂഷണത്തിന് വിധേയരായ ആദിവാസികളുടെ ജീവിതം നേരിൽ കണ്ട് എഴുതിയതാണ് കെ ജെ ബേബി.
തീറ്റി വെച്ച് കെണിയൊരുക്കി കാടിന്റെ മക്കളെ പോറ്റു മൃഗമാക്കിയ കഥ പറയും നാട് വയനാട്, 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 വയനാട്.
ഒരു ചരിത്ര ഗവേഷകനെ പോലെ അദ്ദേഹം നടത്തിയ അന്വേഷണത്തിനിടെ തേരിയമ്പത്ത് രാജഗോപാലൻ എന്നയാളിൽ നിന്നും അദ്ദേഹത്തിന്റെ അച്ഛൻ ശേഖരിച്ചു വച്ചിരുന്നതും ആദിവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതുമായ പല പഴയ രേഖകളും കെ ജെ ബേബിക്ക് ലഭിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് വയനാട് തുക്കിടി മുൻസിഫ് കോടതിയിലെ ഒരു വിധികൽപ്പന. അതിൽ പറഞ്ഞിരിക്കുന്ന പണയപ്പണ്ടമായ കൈപ്പാടൻ എന്ന അടിമയെ പ്രധാന കഥാപാത്രമാക്കി അവിടെന്നും ഇവിടെന്നും കിട്ടിയ കഥകളും കാര്യങ്ങളും കോർത്തിണക്കി രചിച്ചതാണ് മാവേലി മന്ത്രം. ആദിവാസിയെ തെറ്റായി ചിത്രീകരിക്കുന്ന ചരിത്രത്തെ നിഷേധിച്ചാണ് അദ്ദേഹം ആ നോവൽ എഴുതിയത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ അടിമത്വം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിലെ ആദിവാസികളുടെ ജീവിതമാണ് പരാമർശിച്ചിരിക്കുന്നത്. ആദിവാസികൾക്കും സമത്വസുന്ദരമായ ഒരു ലോകം ഉണ്ടായിരുന്നുവെന്നും അത് മാവേലി മന്ത്രുവിന്റേതായിരുന്നു എന്നും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും തമ്പ്രാക്കൾ ആ ലോകം കെട്ടിപ്പടുത്തു എന്നുമുള്ള ചരിത്ര സത്യം അറിയാവുന്ന ആളെക്കുറിച്ചാണതിൽ പറയുന്നത് ജവരപ്പെരുമൻ. പെരുമനിൽ നിന്ന് മാവേലിക്കഥയും തുടിപ്പാട്ടും കേട്ടുവളർന്ന കൈപ്പാടനെ താനും ഒരു മനുഷ്യനാണെന്നും മനുഷ്യനെപ്പോലെ ജീവിക്കാൻ അവകാശപ്പെട്ടവനാണെന്നും ഉള്ള ചിന്ത അലട്ടാൻ തുടങ്ങി. അടിമക്കളത്തിന് പുറത്ത് ഉടമകളില്ലാത്തൊരു ലോകം സൃഷ്ടിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നവനറിയാം. തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച ഉടമകളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്നും അവൻ മനസ്സിലാക്കി. ആദിവാസികൾക്ക് സമത്വസുന്ദരമായൊരു ലോകം ഉണ്ടാവണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. അതിന്റെ പടികളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ കേരളത്തിൽ സാധ്യമാക്കിയിരിക്കുന്നത്. ആദിവാസി സമൂഹത്തിൽപ്പെട്ട 74 പേർ ഇപ്പോൾ കേരള പോലീസ് സേനയുടെ ഭാഗമായി മാറി. പ്രത്യേക നിയമനം വഴി തെരഞ്ഞെടുത്ത കോൺസ്റ്റബിൾമാർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വനമേഖലകളിൽ നിന്നുള്ള അഭ്യസ്ത വിദ്യരായ 24 പെൺകുട്ടികൾക്കും 50 ആൺകുട്ടികൾക്കുമാണ് നിയമനം ലഭിച്ചത്. ഇതിൽ ഒരു പെൺകുട്ടി മധുവിന്റെ സഹോദരിയാണ്, ചന്ദ്രിക. മധുവിനെ അറിയാം, അട്ടപ്പാടിയിലെ കടുകുമണ്ണ ഊരിലുള്ളത്. അവിടെ ജനിച്ചു വളർന്നയാൾ. എന്നിട്ട് എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിച്ചു കൊന്നു. മധു ഒരു തൊഴിൽ പരിശീലകനായിരുന്നു. പാലക്കാട് നിർമ്മിതിയുടെ കീഴിൽ തൊഴിൽ പരിശീലിപ്പിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് അയാളുടെ തലയ്ക്ക് മർദ്ദനമേൽക്കുന്നത്. അതോടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി. തുടർന്ന് ഊരിലെത്തിയ മധു നാട്ടുകാരിൽ നിന്ന് ചോദിച്ചു വാങ്ങിയാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. വല്ലാതെ വിശക്കുമ്പോൾ ബിസ്ക്കറ്റോ മറ്റോ എടുക്കും. അതോടെ അയാൾ എല്ലാവർക്കും മോഷ്ടാവായി. മോഷ്ടാവെന്ന ആ വിളി ഭയന്നാണ് അയാൾ വനത്തിനകത്തേക്ക് കയറിപ്പോയത്. വനത്തിനകത്തെ കായ്കനികളൊക്കെ ഭക്ഷിച്ച് വനത്തിനകത്ത് തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന അയാൾ ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. എവിടെ നിന്നെങ്കിലും കുറച്ച് അരി കിട്ടിയാൽ കാട്ടിലെ ഇലകളൊക്കെ കുരുത്ത് അരി കഴുകി അതിലിട്ട് മറ്റൊരു ഇല കൊണ്ട് മൂടി അതിനു മുകളിൽ കനലിട്ട് വേവിച്ചെടുത്തായിരുന്നു മധു ഭക്ഷിച്ചിരുന്നത്. പലപ്പോഴും പാതിവെന്ത ഈ ചോറായിരുന്നു മധുവിന്റെ ഭക്ഷണം. മധുവിന്റെ ആ ജീവിതമൊന്നും ആരും കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ കണ്ടെന്ന് നടിച്ചില്ല. ഒടുവിൽ തമ്പുരാക്കന്മാർ മധുവിനെ മർദ്ദിച്ചു കൊന്നു. ആദിവാസികൾക്കും സമത്വസുന്ദരമായ ഒരു ലോകം ഉണ്ടാവണം എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുന്നു. ആദ്യം പറഞ്ഞതുപോലെ നൊമ്പരവും ചോരയും നിറഞ്ഞ ഈ ലോകത്ത് തളർന്നുമടുത്തിരിക്കുമ്പോൾ ഒരു തുടിച്ചത്തം കേട്ടാ മതി, കൂരിരുട്ടിയെന്ന് നിലാവെത്തിയ പോലെ നമ്മൾ സന്തോഷിക്കും. ഇപ്പോഴിതാ ഒരു തുടിച്ചത്തം കേൾക്കുന്നുണ്ട് സന്തോഷിക്കാൻ.